ദൈവനാമത്തിന് മഹത്വം. എവരി ഹോം ബൈബിൾ സ്കൂൾ മിനിസ്ട്രിയുടെ ഈ ക്ലാസ്സിൽ നാം പഠിക്കുവാൻ പോകുന്നതായ വിഷയം ലോകത്തിലെ പ്രധാനപ്പെട്ട മതങ്ങളിൽ ഒരു മതമായ സിഖ് മതം എന്ന മതത്തെക്കുറിച്ചാണ്. ഭാരതീയ മതങ്ങളിൽ വച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ മതമാണ് സിഖ് മതം. ഗുരുനാനാക്ക് ആണ് ഈ മതസ്ഥാപകൻ. 1469 ജനിച്ച് 1538 താൻ മരിക്കുകയുണ്ടായി. ഇന്ത്യയിലെ പഞ്ചാബിൽ ലാഹോർ എന്ന സ്ഥലത്ത് ഹിന്ദുമതത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. പഞ്ചാബ് എന്ന പദത്തിന്റെ അർത്ഥം 5 നദികൾ ഒഴുകുന്നതായ സ്ഥലം എന്നതാണ്. ദ ലാൻഡ് ഓഫ് ദ 5 റിവേഴ്സ്. നാനാക്കിന്റെ ജീവിതത്തിൽ ലഭിച്ചതായ തൊഴിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായി വളരെയധികം ബന്ധപ്പെടുവാനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ഇടവന്നു. വിവാഹിതനായെങ്കിലും കുടുംബജീവിതം ഉപേക്ഷിച്ച് ഒരു ദിവസം വനത്തിലേക്ക് എത്താൻ പോയി. ഹരിനാമം, ഈശ്വരനാമം ജപിച്ചുകൊണ്ടിരിക്കെ ഈശ്വര സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടതായി ഒരു ദർശനമുണ്ടായി. 3 ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു ഗുരുവായാണ് താൻ പുറത്തു വരുന്നത്. ഹിന്ദുവും മുസൽമാനും ഇല്ലെന്നും ഒരു ദൈവവും ഒരു മാർഗമേ ഉള്ളൂവെന്നും താൻ പ്രഖ്യാപിക്കുകയുണ്ടായി. ബഹുദൈവ വിശ്വാസം, വിഗ്രഹാരാധന, തീർത്ഥയാത്ര തുടങ്ങിയവയിൽ നിന്ന് ഹിന്ദുമതത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള ഒരു നവീകരണ പ്രസ്ഥാനമായി സിഖ് മതം രൂപാന്തരം കൊണ്ടു. ഹിന്ദുമതത്തിലെയും ഇസ്ലാമിലെയും പല വിശ്വാസാചാരങ്ങളെയും തള്ളിയും മറ്റു ചിലവയെ സ്വീകരിച്ചുമുള്ള ഒരു മതമായാണ് സിഖ് മതം ആരംഭിച്ചത്. സിഖ് മത വിശ്വാസികൾ കൂടുതലായും വസിക്കുന്നത് ഇന്ത്യയിൽ പഞ്ചാബ് എന്ന സംസ്ഥാനത്താണ്. എങ്കിൽ തന്നെയും ഈ മത അനുയായികൾ ഇംഗ്ലണ്ട്, കാനഡ, ഓസ്ട്രേലിയ, അമേരിക്ക ആദിയായ രാജ്യങ്ങളിൽ തങ്ങളുടെ നിർണായകമായ സാന്നിധ്യം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗുരുനാനാക്ക് പഠിപ്പിച്ചത് ഓരോ മതത്തിനും അതാതിന്റെ പരിമിതികൾ ഉണ്ടെന്നും ആയതിനാൽ മതത്തിന്റെ ബാഹ്യഭാവങ്ങൾക്ക് ഒട്ടും പ്രാധാന്യം നാം കൊടുത്തിരുന്നില്ല. കർമാനുഷ്ഠാനങ്ങൾ, തീർത്ഥയാത്ര, സന്യാസം, ഗംഗാനദിയിലെ സ്നാനം, ഈ വക ബാഹ്യഭാവങ്ങൾക്കൊന്നും ഒരു മനുഷ്യന്റെ ആന്തരിക തീഷ്ണതയെ തണുപ്പിക്കുവാൻ സാധ്യതയില്ലെന്നും സത്യേക ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തോടുള്ള പ്രേമവും ഭക്തിയും ഏതു മനുഷ്യനെയും കർമ്മ സംസാരത്തിൽ നിന്ന് വിടുവിക്കുമെന്നും താൻ പഠിപ്പിച്ചു. വേദങ്ങളുടെ അധികാരത്തെ ചോദ്യം ചെയ്തു. സംസ്കൃത ഭാഷയ്ക്ക് പകരം നാട്ടുഭാഷ വളർത്തുകയുണ്ടായി. മതജീവിതത്തിൽ ആത്മീക വഴികാട്ടിയായി ഗുരുവിന്റെ സഹായം ആവശ്യമെന്ന് പഠിപ്പിച്ചു. സിഖ് മത വിശ്വാസവും പഠിപ്പിക്കലുകളും. 1, ഒരു ദൈവം ഒരു മാർഗം, ഈ ദൈവത്തെ ഗുരു എന്ന് വിളിക്കുന്നു. 2, ലോകം തികച്ചും ഒരു മായയും സങ്കല്പവുമാണ്. എങ്കിൽ തന്നെയും ശരിയായ ധർമ്മത്തിലൂടെ മനുഷ്യാത്മാവിന് പുരോഗമനത്തിന്റെ പാതയിൽ എത്തിച്ചേരുവാൻ സാധിക്കും. 3, യാതൊരു മനുഷ്യപ്രകൃതിയിലും ദൈവത്തെ അറിയുവാൻ സാധ്യമല്ല. 4, ഗുരുനാനാക്കും തന്റെ പിൻഗാമികളായ 9 ഗുരുക്കന്മാരും സത്യേക ദൈവത്തിന്റെ പ്രതിനിധികൾ ആണ് എന്ന് താൻ അവകാശപ്പെട്ടു. 5, ദൈവത്തെ ഒരു പ്രത്യേക സ്ഥലത്ത് കുടിയിരുത്തുവാൻ സാധ്യമല്ലെന്നും എല്ലായിടവും ദൈവം വസിക്കുന്ന ദൈവാലയമാണ് എന്നും പഠിപ്പിച്ചു. 6, ദൈവം ഭൂമിയെ സൃഷ്ടിച്ചുവെങ്കിലും ഹിന്ദുമത വിശ്വാസം പഠിപ്പിക്കുന്നത് പോലെ ദൈവം ഭൂമിയിൽ ഏതെങ്കിലും അവതാരങ്ങളായി ജനിച്ചുവെന്ന് വിശ്വസിക്കുന്നില്ല. 7, ശരിയായ ഒരു ഭക്തന് ധ്യാനത്തിലൂടെയും ആരാധനയിലൂടെയും ദിവ്യാനുഭൂതി പ്രാപിച്ചെടുക്കുവാൻ കഴിയുമെന്ന് പഠിപ്പിക്കുകയുണ്ടായി. 8, ഭക്തിഗാനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഏതു മനുഷ്യനെയും സത്യഗുരുവിലേക്ക് നടത്തുവാൻ ഇതൊരു മാർഗമായി തെരഞ്ഞെടുത്തു. 9, ഹൈന്ദവ മതത്തിൽ അനുവർത്തിച്ചിരുന്നതായ സന്യാസം, ബ്രഹ്മചര്യം ആയവ സിഖ് മതത്തിൽ പഠിപ്പിച്ചിരുന്നില്ല. 10, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ തുടങ്ങിയ ദേവന്മാരെല്ലാം ദൈവത്തിന്റെ സൃഷ്ടികളും മായയ്ക്കും മരണത്തിനും വിധേയരാണ് എന്നും സിഖ് മതം പഠിപ്പിച്ചു. പതിനൊന്ന്, സത്യനാമം അഥവാ സത്യൈക ദൈവം ബുദ്ധിക്കതീതനും സൃഷ്ടിക്കതിവനും സംരക്ഷകനുമാണ് ഈ സത്യനാമം. ഇത് അത്യുന്നതനും സർവശക്തനുമാണ്, ഇതിന് സമനായി മറ്റാരുമില്ല. പന്ത്രണ്ട്, സത്യനാമം അവന്റെ കൽപ്പനയാൽ ചിലർക്ക് അനുഗ്രഹവും മറ്റു ചിലർക്ക് അനന്തമായ പുനർജന്മവും വിധിക്കുന്നു. പതിമൂന്ന്, ദൈവത്തിന് ജനനമില്ല, അവതാരങ്ങളുമില്ല. ദൈവം ഗർഭത്തിൽ ഉരുവാകുന്നു എന്ന് പറയുന്ന നാവ് വെന്തു പോകട്ടെ എന്ന് നാനാക്ക് പറയുന്നു. പതിനാല്, ദൈവം സകലത്തിലും ജീവിക്കുന്നു എങ്കിലും യാതൊന്നിനോടും ഒട്ടിച്ചേരുന്നില്ല. ദൈവത്തെക്കുറിച്ചുള്ള സിക്കുമത ഉപദേശം മൂലമന്ത്രത്തിൽ സംഗ്രഹിക്കാം. സിക്കുമതസ്ഥരുടെ പാവന ഗ്രന്ഥമായ ആദി ഗ്രന്ഥം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവം ഒരുവൻ, സത്യമെന്ന് അവന്റെ നാമം, സൃഷ്ടാവാണ്, സകലത്തിലും അധിവസിക്കുന്നവനാണ്, നിർഭയനാണ്, നിർവൈരിയാണ്, കാലാതീതനാണ്, ജനനമരണങ്ങൾ ഇല്ലാത്തവനാണ്, സ്വയംഭൂവാണ്, ഗുരുപ്രസാദം കൊണ്ട് അവനെ അറിയുവാൻ സാധിക്കുന്നു. അതെ, പതിനഞ്ച്, ഹിന്ദുമതത്തിൽ അനുവർത്തിച്ചു പോരുന്നതായ വർഗവർണ ജാതി വ്യവസ്ഥയെ ഗുരുനാനാക്ക് പൂർണമായി എതിർത്തു. മാത്രമല്ല, ജാതി വ്യത്യാസം മനുഷ്യനിലുള്ള ദൈവീകത്വത്തിന്റെ ലംഘനമാണ് എന്ന് താൻ പഠിപ്പിച്ചു. സിഖുകാരുടെ മൂന്നാമത്തെ ഗുരുവായിരുന്ന അമരദാസ് ജാതി തിരിവ് നിർമൂലനം ചെയ്യുവാൻ പൊതുഭോജനശാല നടപ്പിൽ വരുത്തി. സിഖുമത പാവന ഗ്രന്ഥം, സിഖുമതാനുയായികളുടെ പാവന ഗ്രന്ഥത്തെ ആദി ഗ്രന്ഥം എന്ന് പറയുന്നു. അഞ്ചാമത്തെ ഗുരുവായ അർജുൻ 1604 ഈ ഗ്രന്ഥം സിഖ് മതത്തിന് പ്രദാനം ചെയ്തു. നാനാക്ക് മുതലുള്ള ഗുരുക്കന്മാരുടെ ഭക്തിഗീതങ്ങളും ഹൈന്ദവ ഭക്തന്മാരുടെയും മുസ്ലിം സൂഫികളുടെയും ഭക്തിഗീതങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവയും നിരവധി കീർത്തനങ്ങളും കൂട്ടിച്ചേർത്തതാണ് ആദി ഗ്രന്ഥം. അർജുന്റെ കീർത്തനങ്ങളിൽ സുഖമണി അഥവാ സമാധാന ഗീത എന്ന കീർത്തനം വളരെ പ്രശസ്തമാണ്. അമൃതസറിലെ സുവർണക്ഷേത്രം പൂർത്തിയാക്കിയതും അർജുനനാണ്. ആദി ഗ്രന്ഥം തുടർമാനമായി ദൈവിക വെളിപ്പാടുകളെ പഠിപ്പിക്കുന്നതും ഇന്നും ജീവിക്കുന്ന ഗുരുവായി സിഖ് മത വിശ്വാസികൾ ഈ ഗ്രന്ഥത്തെ കാണുന്നു. ആദി ഗ്രന്ഥത്തിന്റെ ഒന്നാം ഭാഗം സിഖ് മത സ്ഥാപകനായ ഗുരുനാനാക്കിന്റെ നീണ്ട കാവ്യങ്ങളാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. സിഖ് മതത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങളാണ് ഈ ഒന്നാം ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നത്. രണ്ടാം ഭാഗം കാവ്യ സമാഹാരമാണ്, രാഗാസ് എന്ന് ഇതിനെ വിളിക്കുന്നു. ഇത് രചിച്ചത് സിഖ് മതത്തിലെ ആദ്യ 5 ഗുരുക്കന്മാരാലാണ്. ഒടുവിലത്തെ ഭാഗം ഉൾക്കൊണ്ടിരിക്കുന്നത് വ്യാഖ്യാനങ്ങളും കാവ്യങ്ങളും ഹിന്ദുമത ദേവന്മാരോട് ബന്ധപ്പെടുത്തിയുള്ള കാവ്യങ്ങളുമാണ്. ഹിന്ദുമത വേദശാസ്ത്രം ഉൾക്കൊണ്ടിരിക്കുന്നത് ഈ ആദി ഗ്രന്ഥത്തിലാണ്. ഗുരുനാനാക്കിന്റെ നിശബ്ദ വിശ്വാസത്തിൽ നിന്നും വ്യത്യസ്തമായി പത്താമത്തെ ഗുരുവായി തീർന്ന ഗോവിന്ദറായി ഗോവിന്ദ സിംഗ് അനുയായികളുടെ ആത്മവീര്യം വർദ്ധിപ്പിക്കുവാൻ ചില സമര ഗാനങ്ങൾ രചിക്കുകയുണ്ടായി. ആദി ഗ്രന്ഥത്തിന്റെ ഒരു സപ്ലിമെന്റായി ഇതിനെ പരിഗണിക്കാറുണ്ട്. ഇദ്ദേഹം 1699 അമൃത് അഥവാ കണ്ടാടി പകൽ എന്ന ഒരു സ്നാനകർമ്മത്തിലൂടെയും കൽസ പ്യുവർ എന്നറിയപ്പെടുന്ന ഒരു സമരോത്സുക സാഹോദരി സംഘത്തിന് രൂപം കൊടുത്തു. ഈ പഹുൽ അഥവാ അമൃതസ്ഥാനം ഏറ്റ സംഘാംഗങ്ങൾ തുല്യരാണ്. അവരുടെ ഇടയിൽ ജാതി വ്യത്യാസം ഒട്ടുമേയില്ല. ഇവരുടെ പേരുകളോടുകൂടി സിംഹം എന്നർത്ഥമുള്ള സിംഗ് എന്ന പദം കൂട്ടിച്ചേർത്തു. ഇതുവരെ ഗോവിന്ദറായി അറിയപ്പെട്ടിരുന്ന ഗുരു ഗോവിന്ദ സിംഗായി വിളിക്കപ്പെട്ടു. പഹുൽകർമ്മം നടത്തി കൽസയുടെ അംഗങ്ങളാകുന്നവർ അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങൾ ഗുരു ഗോവിന്ദ സിംഗ് ഈ കർമ്മങ്ങളെ പഞ്ചകാരങ്ങൾ എന്ന് വിളിച്ചു. ഒന്ന്, കച്ച്, നിക്കർ. ഇത് കർമ്മോത്സുകതയെ സൂചിപ്പിക്കുന്നു. വിശ്രമവേളകളിൽ ഇത് അടിവസ്ത്രമായി ഉപയോഗിക്കുന്നു. രണ്ട്, കൃപാണം, വാൾ. ഇത് പ്രതിരോധത്തിനും പ്രത്യാക്രമണത്തിനും ഉപയോഗിക്കുന്നു. എങ്കിൽ തന്നെയും വാൾ ശക്തിയുടെയും അന്തസ്സിന്റെയും സ്വാഭിമാനത്തിന്റെയും അടയാളമാണ്. മൂന്ന്, കാര, ഇരുമ്പ് വളയം. വലതു കൈയിൽ ഇരുമ്പ് വളയം ധരിക്കുന്നത് നിശ്ചയദാർഢ്യത്തിന്റെയും നിയന്ത്രണത്തിന്റെയും ചിഹ്നമാണ്. നാല്, കേശം, ക്ഷൗരം ചെയ്യാത്ത താടിയും മുടിയും. ഇത് ഭാരതത്തിലെ ഋഷിമാരെ പോലെ വിശുദ്ധിയുടെയും ത്യാഗത്തിന്റെയും സൂചകമാണ്. അഞ്ച്, കണ്ണ്, ചീപ്പ്. മുടി വൃത്തിയായി സൂക്ഷിക്കുന്നതിന് ഇത് ഉപയോഗിക്കുന്നു. കൽസയുടെ അംഗങ്ങൾ രാജാക്കന്മാരുടെ പ്രൗഢിയും ധീരതയും ഋഷിവര്യന്മാരുടെ വിശുദ്ധിയും ത്യാഗവും സമ്മേളിച്ചിരിക്കുന്നവരാണ്. കൽസായുടെ അംഗങ്ങൾ പാലിക്കേണ്ട നിബന്ധനകൾ: ഒന്ന്, അദൃശ്യനായ സത്യദൈവത്തെ ആരാധിക്കുക, പഞ്ചകാരങ്ങൾ അണിയുക, ഗുരുവിന്റെ ഉപദേശമനുസരിച്ച് ജീവിക്കുക. മൂന്ന്, ജാതി വ്യത്യാസം അശേഷം പാലിക്കാതിരിക്കുക. നാല്, സിഖുകാരുടേതല്ലാത്ത അനുഷ്ഠാനങ്ങൾ വർജിക്കുക. അഞ്ച്, അശ്ലീല ജീവിതം ചെയ്യാതിരിക്കുക. ആറ്, പുകയില, മദ്യം ഉപയോഗിക്കാതിരിക്കുക. ഏഴ്, ശവശരീരം മറവ് ചെയ്യുന്നിടത്ത് സ്മാരകങ്ങൾ പണിയാതിരിക്കുക. എട്ട്, വരുമാനത്തിന്റെ ദശാംശം നൽകുക. ഒൻപത്, ആദി ഗ്രന്ഥത്തെ മാനിക്കുക. പത്ത്, ആയുധാഭ്യാസം പരിശീലിക്കുക. ഗുരുപരമ്പരയിലെ അവസാനത്തെ ഗുരുവായ ഗോവിന്ദ സിംഗ് മരണത്തിനു മുമ്പ് തന്നെ തനിക്ക് ശേഷം ആദി ഗ്രന്ഥത്തെ നിത്യഗുരുവായി കാണണമെന്നും മറ്റൊരു ഗുരു ആവശ്യമില്ല എന്നും പ്രഖ്യാപിച്ചു. കൽസ സമൂഹത്തിലെ പുരുഷന്മാരുടെ പേരുകളോടുകൂടി സിംഗ് എന്ന് ചേർക്കുന്നത് പോലെ തന്നെ സ്ത്രീകളുടെ പേരോടുകൂടി രാജകുമാരി എന്നർത്ഥമുള്ള കൗർ എന്ന് ചേർക്കാറുണ്ട്. പകുൽകർമ്മം സ്വീകരിക്കുകയും പഞ്ചകകാരങ്ങൾ അണിയാതിരിക്കുകയും ആദി ഗ്രന്ഥത്തിലെ ഉപദേശം മാത്രം പിന്തുടരുകയും ചെയ്യുന്നവരെ അറിയപ്പെടുന്നത് നാനാ പ്രാന്തികൾ എന്നും സഹജ് ധാരികൾ എന്നുമാണ്. ഇവർ സിഖുകാരെങ്കിലും സിംഗുകാരല്ല. ജാതി വ്യവസ്ഥ പാലിക്കുന്നതിലുള്ള വീഴ്ചയൊഴിച്ചാൽ ഹിന്ദുക്കളിൽ നിന്ന് ഇവരെ വേർതിരിക്കുവാൻ വിഷമമാണ്. സിഖ് മത ഉപദേശങ്ങൾ: ഒന്ന്, ദൈവം. ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു. ഏകദൈവാധിഷ്ഠിതമായ ഒരു മതമാണ് സിഖ് മതം. സത്യൈക ദൈവത്തെ സത്യനാമം എന്നാണ് നാനാക്ക് വിളിച്ചത്. സത്യദൈവമല്ലാതെ വേറൊരു ദൈവമില്ല. അവൻ മാത്രമാണ് ഏകസത്യദൈവം. ഈ ദൈവത്തെ സ്നേഹിക്കേണ്ടതും ഭയപ്പെടേണ്ടതും ആവശ്യമാണ്. രണ്ട്, മനുഷ്യനും രക്ഷയും. മനുഷ്യൻ ദൈവത്തിൽ നിന്നുണ്ടായവനാണ്. വെളിച്ചമായ ദൈവത്തിൽ നിന്നുള്ള വെളിച്ചമാണിവൻ. ദൈവേച്ഛയാൽ ജീവാത്മാവ് ശരീരം ധരിക്കുന്നു. മരണത്തിൽ ശരീരം നശിക്കുന്നുവെങ്കിലും ആത്മാവ് അവശേഷിക്കുന്നു. മരണമോ നാശമോ ആത്മാവിനില്ല. സത്യനാമം അറിയായികയാൽ മനുഷ്യാത്മാവ് കഷ്ടതയുടെ മേൽ കഷ്ടത ചരതിക്കുന്നു. ലോകത്തോടുള്ള പറ്റുമാനം മനുഷ്യനെ സത്യനാമത്തിൽ നിന്നും അകറ്റിക്കളയുന്നു. കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം എന്നീ പഞ്ചദോഷങ്ങളാണ് മനുഷ്യനെ സത്യനാമത്തിൽ നിന്നും ബന്ധിച്ചു നിർത്തുന്ന ചങ്ങലകൾ. ഇന്ത്യയിൽ ജന്മം കൊണ്ട മറ്റെല്ലാ മതങ്ങളെയും പോലെ സിഖ് മതവും കർമ്മ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നു. ശരീരം നശിക്കുമ്പോൾ അവശേഷിക്കുന്ന ജീവാത്മാവ് കർമ്മത്തിന് അനുസരിച്ച് മറ്റൊരു ശരീരം പ്രാപിക്കുന്നു. കാമക്രോധാദി പഞ്ചദോഷങ്ങളാണ് പുനർജന്മചക്രവുമായി ഒരുവനെ ബന്ധിച്ചു നിർത്തുന്നത്. ഞാൻ പാവമാണ് പഞ്ചദോഷങ്ങളുടെ കാരണം. ദൈവവുമായി തിരിച്ചു ചേരുന്നതുവരെ പുനർജന്മചക്രം കറങ്ങിക്കൊണ്ടിരിക്കും. പുനർജന്മ ചക്രത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി സത്യനാമത്തിൽ വിലയം പ്രാപിക്കുന്നതാണ് മോക്ഷം. ഉത്ഭവ സ്ഥാനത്തേക്കുള്ള ആത്മാവിന്റെ തിരിച്ചുചെല്ലലാണിത്. വ്യക്തിത്വം ദൈവത്തിന്റെ അനന്തതയിൽ അലിഞ്ഞുചേരുന്നു. ഇത് വിവരിക്കുവാൻ വാക്കുകളും ദൃഷ്ടാന്തങ്ങളും അപൂർണമാണ്. ഒരു ചെറു ദീപം ദൈവത്തിന്റെ അനന്ത പ്രകാശത്തിൽ അലിഞ്ഞു തേരുന്നതിന് തുല്യമാണിത്. മോക്ഷാനുഭവത്തിൽ ആത്മാവ് ദൈവമാകുന്ന മഹാസമുദ്രത്തിൽ നീന്തിത്തുടിക്കുന്ന ഒരു മത്സ്യമാണ് എന്ന ദൃഷ്ടാന്തം പോലെയാണ്. ജലം ജലത്തോട് ചേരുന്നത് പോലെ, പ്രകാശം പ്രകാശത്തോട് ചേരുന്നത് പോലെ ഉള്ള ഒരു അനുഭവമാണ് മോക്ഷാനുഭവം. മോക്ഷത്തിന്റെ മാർഗങ്ങൾ: വിഗ്രഹാരാധന, തീർത്ഥയാത്ര, തപസ്, ഉപവാസം തുടങ്ങി മതത്തിന്റെ ബാഹ്യാചാരങ്ങൾ മനുഷ്യനെ ജനന മരണ ചക്രത്തിൽ നിന്ന് ഒട്ടും മോചിപ്പിക്കുവാൻ പര്യാപ്തമല്ല. മനുഷ്യൻ അശുദ്ധനെങ്കിൽ വനത്തിൽ വസിക്കുന്നതുകൊണ്ടോ അലഞ്ഞു നടക്കുന്നതുകൊണ്ടോ മോക്ഷപ്രാപ്തി സാധ്യമല്ല. ദുഷ്ടഹൃദയത്തോടും അശുദ്ധമായ ശരീരത്തോടും കൂടി ഒരുവൻ തീർത്ഥസ്നാനം കഴിക്കുവാൻ പോകുന്നുവെങ്കിൽ ഒരു ഭാഗം ബാഹ്യ ശരീരം ശുദ്ധമാകുന്നു, മറുഭാഗം ഹൃദയം കൂടുതൽ അശുദ്ധമാകുന്നു. എന്നാൽ ഒരുവൻ തന്റെ ഹൃദയത്തിൽ ദൈവത്തെ കേൾക്കുകയും അനുസരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ എല്ലാ മാലിന്യവും നീങ്ങിപ്പോകുകയും ആയതിനാൽ സ്നേഹം നിന്റെ പള്ളിയും, വിശ്വാസം നിന്റെ പ്രാർത്ഥനാ വസ്ത്രവും, വിനയം നിന്റെ പരിശ്ഛേദനയും, നിഷ്കളങ്കത നിന്റെ ഉപവാസവും, നീതി നിന്റെ ഖുറാനും ആകുമ്പോൾ നീ ഒരു യഥാർത്ഥ മുസ്ലിം ആകുമെന്ന് സിഖ് മതം പഠിപ്പിച്ചു. സൽപ്രവൃത്തികളെ തുളസിമാലയാക്കുക, ഈശ്വരനാമജപത്തെ നൗകയാക്കുക, ദൈവഹിതത്തിന് സമ്പൂർണമായി കീഴ്പ്പെട്ട് ജീവിക്കുക. സത്യനാമധ്യാനം, നമസ്കാരം ആദിയായവ മനുഷ്യനെ കർമ്മ സംസാരത്തിൽ നിന്ന് രക്ഷിക്കുന്ന സിദ്ധ ഔഷധമാണ്. യാഗങ്ങൾ, ഹോമങ്ങൾ, ജീവകാരുണ്യ പ്രവൃത്തികൾ, തപസ്, പൂജ ഇവയെല്ലാം ഫലരഹിതമാകുമ്പോൾ സത്യനാമം മനുഷ്യന് രക്ഷ കാട്ടിക്കൊടുക്കുന്നു. ഹൃദയത്തിന്റെ അഗാധതയിൽ ദൈവത്തിന്റെ മഹത്വം സ്മരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതാണ് നാമജപം. ഇത് കാമക്രോധാദി പഞ്ചദോഷങ്ങളെ നീക്കിക്കളഞ്ഞ് സത്യം, സംതൃപ്തി, കരുണ, ധർമ്മം, സ്ഥിരത എന്നീ പഞ്ചഗുണങ്ങൾ മനുഷ്യന് നൽകിക്കൊടുക്കുന്നു. ഒടുവിൽ ഭക്തൻ ദൈവത്തിന്റെ അനന്തതയിൽ ലയിക്കുന്നു. കൃപ, നാമ ധ്യാനം, നാമ സ്മരണ ആയവ മോക്ഷത്തിലേക്കുള്ള ഒരു ഭക്തന്റെ വഴിയാണ്. ഇത് സാധിക്കണമെങ്കിൽ ഗുരുവിന്റെ സഹായം ആവശ്യമാണ്. ദൈവകൃപയിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് ദൈവസഭ സഹായം ലഭിക്കുകയുള്ളൂ. ദൈവകൃപ സത്യനാമ രഹസ്യം കണ്ടെത്തുവാൻ സഹായിക്കുന്നു. പ്രതികൂലമായ കർമ്മഫലത്തെ ദൈവകൃപ നീക്കം ചെയ്യുകയും പുനർജന്മചക്രത്തിൽ നിന്ന് ഒരുവന് മോചനം നൽകുകയും ചെയ്യുന്നു. കർമ്മം ജന്മത്തെ നിർണയിക്കുമ്പോൾ കൃപയൊരുവനെ രക്ഷയുടെ വാതിൽ കണ്ടെത്തുവാൻ സഹായിക്കുന്നു. ഈ ജന്മത്തിൽ മോക്ഷം പ്രാപിക്കുവാൻ പരാജയപ്പെട്ടാലും അടുത്ത ജന്മത്തിലോ തുടർന്നുള്ള ജന്മങ്ങളിലോ മോക്ഷം പ്രാപിക്കാമെന്ന് സിഖ് മതം പഠിപ്പിക്കുന്നു. ഗുരു: സിഖ് മതത്തിൽ ഗുരുവിന് അതിപ്രധാനമായ സ്ഥാനമാണുള്ളത്. ഗുരുവിന്റെ ശിഷ്യന്മാരാണ് സിഖുകാർ. സിഖ് എന്ന പദത്തിന് ശിഷ്യൻ എന്നാണ് അർത്ഥം. സത്യ ഏക ദൈവത്തിലും നാനാക്ക് മുതൽ ഗോവിന്ദ സിംഗ് വരെയുള്ള 10 ഗുരുക്കന്മാരിലും വിശുദ്ധ ഗ്രന്ഥ സാഹിബിലും ഗുരുക്കന്മാരുടെ ഉപദേശത്തിലും ഇവർ പൂർണമായി വിശ്വസിക്കുന്നു. മനുഷ്യൻ പണിതുയർത്തിയ ജാതി, സ്ഥാനം ആദിയായ വരമ്പുകൾ തട്ടിത്തകർത്ത് തമ്മിൽ തമ്മിൽ ദൈവത്തോടും മനുഷ്യരെ അടുപ്പിക്കുന്നത് ഗുരുവാണ്. മനുഷ്യന് ദൈവത്തിൽ എത്തിച്ചേരാനുള്ള ഗോവേണി, നൗക, ചെങ്ങാടം ഇവയാണ് ഗുരു. ദൈവശബ്ദം ഗുരുവിലൂടെയാണ് മനുഷ്യന് ലഭിക്കുന്നത്. സിഖ് മതത്തിൽ ഗുരുക്കന്മാർ ദൈവകൃപയാൽ സ്പർശിക്കപ്പെട്ടവരും പാപമെല്ലാം നീങ്ങി ശുദ്ധീകരണം പ്രാപിച്ചവരും വീണ്ടും പാപത്തിന് വഴങ്ങിക്കൊടുക്കാത്തവരും മനുഷ്യർക്ക് അനുകരിക്കുവാൻ ഉത്തമ മാതൃകകളും സ്വാധീനിക്കുവാൻ കഴിവുള്ളവരുമാണ്. ഒരു ദീപത്തിൽ നിന്ന് മറ്റൊരു ദീപം കൊളുത്തിയെടുക്കുന്നത് പോലെ നാനാക്കിന് ദൈവത്തിൽ നിന്ന് ലഭിച്ച അതേ വെളിച്ചവും ആത്മാവും മറ്റു ഗുരുക്കന്മാരിലേക്ക് പകരപ്പെട്ടു. ഇവർ ശരീരത്തിൽ ഭിന്നരായിരുന്നുവെങ്കിലും ഭക്തർ ഇവരെ ഒന്നായി കണ്ടു. ഗുരുവിന്റെ ധർമ്മം, ദൈവവചനം പകർന്നു കൊടുക്കുക. ആദിഗ്രന്ഥം നിത്യ ഗുരുവാണ്. മാറ്റമില്ലാത്ത സ്ഥിര സത്യങ്ങളാണ് ദൈവവചനം. മനുഷ്യരിലേക്ക് ദൈവവചനം പകർന്നു കൊടുക്കുവാൻ ഗുരു ഗോവിന്ദ സിംഗ് ആദിഗ്രന്ഥത്തെ എന്നെന്നും ഗുരുവായി പ്രതിഷ്ഠിച്ചു. രണ്ട്, പല സിഖ് മത കൂട്ടായ്മകളെയും ഏകോപിപ്പിച്ച് നിർത്തുക, സംഘടനപരമായ കാര്യങ്ങളിൽ നേതൃത്വം കൊടുക്കുകയും ചെയ്യുക. ഗുരുവിന്റെ ഈ ധർമ്മം നിറവേറ്റാൻ ഖൽസ സാഹോദര്യ സംഘത്തെ ഗുരു ഗോവിന്ദ സിംഗ് ചുമതലപ്പെടുത്തി. സിഖുകാരുടെ പ്രതിനിധികൾ വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം അമൃതസറിൽ സമ്മേളിച്ച് എടുക്കുന്ന തീരുമാനങ്ങളെ ഗുരുമതം അഥവാ ഗുരുവിന്റെ വിധി എന്ന് പറയുന്നു. ഈ തീരുമാനങ്ങളെയും തീർപ്പുകളെയും ഗുരുവിന്റെ അനുമതിയും അംഗീകാരവും ലഭിച്ചതാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. സിഖ് മത കർമ്മങ്ങൾ. സിഖ് മത ആരാധന പ്രധാനമായും സത്യനാമ ജപവും ധ്യാനവുമാണ്. ആരാധനയിൽ ആദിഗ്രന്ഥത്തിന് മുഖ്യ സ്ഥാനമുണ്ട്. ഇത് സൂക്ഷിക്കാനായി ക്ഷേത്രത്തിലായാലും വീട്ടിലായാലും പ്രത്യേക മുറി വേർതിരിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പും ആദിഗ്രന്ഥം വായിക്കണം. ഇതിൽ നാനാക്കിനാൽ വിരചിതമായ ഭാഗങ്ങൾ മനഃപ്പാഠമാക്കുകയും ഉരുവിടുകയും വേണം. ഗുരുദ്വാരകളിൽ സംഗീതോപകരണങ്ങളോടുകൂടി കീർത്തനങ്ങൾ ആരാധനയുടെ ഭാഗമായി ആലപിക്കാറുണ്ട്. ഒരു ശിശുവിന് പേരിടുമ്പോൾ ആദിഗ്രന്ഥം തുറന്ന് ഒരു ഭാഗം വായിക്കുകയും അതിലെ ആദ്യത്തെ അക്ഷരം ഉപയോഗിച്ച് പേര് നൽകുകയും ചെയ്യും. വിവാഹ കർമ്മത്തിൽ വരനും വധുവും ആദിഗ്രന്ഥത്തെ നാല് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യും. മരണസമയവും ശവം ദഹിപ്പിക്കുമ്പോഴും ആദിഗ്രന്ഥത്തിൽ നിന്നുള്ള ഭാഗം വായിക്കാറുണ്ട്. സിഖുകാരുടെ ക്ഷേത്രത്തിന് ഗുരുദ്വാര എന്ന് പറയുന്നു. ഇതിലേറ്റവും പ്രധാനം അമൃതസറിലുള്ള സുവർണ ക്ഷേത്രമാണ്. ഗുരുദ്വാരകളിലെ പ്രാർത്ഥനകളിലും ആരാധനയിലും ആദ്യ ഗ്രന്ഥമാണ് കേന്ദ്രം. എല്ലാ ദിവസവും ആദിഗ്രന്ഥം വളരെ ആഡംബരത്തോടും ആഘോഷത്തോടും കൂടിയാണ് കൊണ്ടുവരികയും കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ആരാധകർ പാദരക്ഷകൾ നീക്കി കൂപ്പുകൈകളോടെ തലകുനിച്ചുകൊണ്ട് ആദിഗ്രന്ഥത്തെ വാഹിഗുരു ഗുരുവിന് വന്ദനം എന്ന് പറയും. സിഖ് മതക്കാർ ഗ്രന്ഥത്തെ ആരാധിക്കുന്നു എന്നുള്ളത് എന്നും നിഷേധിക്കുന്നു. കാരണം സത്യനാമത്തെ അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കരുത് എന്നത് സിഖ് മതത്തിന്റെ അടിസ്ഥാന ഉപദേശമാണ്. ആരാധനയുടെ ഘടകങ്ങൾ: ഒന്ന്, ഗ്രന്ഥം തുറന്നു വയ്ക്കൽ; രണ്ട്, സംഗീതം; മൂന്ന്, പ്രഭാഷണം; നാല്, ഗീതാലാപനം; അഞ്ച്, പ്രാർത്ഥന; ആറ്, ആദിഗ്രന്ഥ പാരായണം; ഏഴ്, കരപ്രസാദത്തിന്റെ പങ്കിടൽ. ഇത് വെണ്ണയും പഞ്ചസാരയും ധാന്യമാവ് എന്നിവയും കൊണ്ട് ഉണ്ടാക്കിയൊരു മധുരദ്രവ്യമാണ്. ജാതിമത പരിഗണനകൾ ഒന്നും കൂടാതെ സന്ദർശകർ ഉൾപ്പെടെ സൗജന്യ ഭോജനശാലയിൽ ലംഗാറിൽ പങ്കെടുക്കുന്നു. ദൈവത്തിന്റെ ആശീർവാദത്തിനായുള്ള പ്രാർത്ഥനയ്ക്ക് സിഖ് മതത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. ഇതിന് അർദാസ് എന്ന് പറയുന്നു. യാത്ര തുടങ്ങുമ്പോഴും ജോലി ആരംഭിക്കുമ്പോഴും ഏതെങ്കിലും സന്ദർഭങ്ങളിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴും ദൈവാനുഗ്രഹത്തിനായി ഈ പ്രാർത്ഥന അർദാസ് ചെയ്യാറുണ്ട്. ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു മതമാണ് സിഖ് മതം. ഭാരതത്തിൽ ജന്മം കൊണ്ട മറ്റു മതങ്ങളെല്ലാം തന്നെ പൊതുവെ കുടുംബജീവിതത്തെക്കാൾ ബ്രഹ്മചര്യവും സന്യാസവും ശ്രേഷ്ഠമെന്ന് പഠിപ്പിക്കുമ്പോൾ കുടുംബജീവിതത്തിന്റെ മഹത്വവും സ്ത്രീകളുടെ അന്തസ്സും മഹിമയും അംഗീകരിക്കുന്ന മതമാണ് സിഖ് മതം. ഹിന്ദുമതം, ജൈനമതം, ബുദ്ധമതം എന്നീ മതങ്ങൾ സ്ത്രീകളെ തിന്മയുടെ മൂർത്തീകരണമായി കാണുമ്പോൾ സിഖ് മതം സ്ത്രീകളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. സ്ത്രീ പുരുഷന്റെ പകുതിയും രക്ഷ പ്രാപിക്കുവാൻ അവനെ സഹായിക്കുന്നവളുമാണ് എന്ന് ഗുരു അർജുൻ സിംഗ് പറയുമ്പോൾ ഗുരു ഗോവിന്ദ സിംഗ് സ്ത്രീകളെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് പുരുഷനെ പോലെ സ്ത്രീയും ദൈവകൃപയുടെ പങ്കാളിയും ആരാധനയിൽ തുല്യയാണ് എന്നും കൽപ്പിച്ചു. സതി സമ്പ്രദായത്തെ സിഖ് മതം ശക്തമായി എതിർക്കുന്നു. സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചതോടൊപ്പം തന്നെ വിധവാ വിവാഹത്തെയും പ്രോത്സാഹിപ്പിച്ചു. എന്നാൽ കാലാന്തരത്തിൽ ആട്ടിപ്പായിച്ച ഹൈന്ദവ ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും സിഖ് മതത്തിൽ പടർന്നു പിടിച്ചു. പിന്നീട് സിഖ് മത നവീകരണ പ്രസ്ഥാനങ്ങൾ ഉടലെടുക്കുകയും വിഗ്രഹാരാധന, സന്യാസം, ഹൈന്ദവ ആചാരങ്ങൾ ആയവ ശക്തിയായി എതിർക്കുന്ന നാംധാരി അകാലി പ്രസ്ഥാനങ്ങൾ ഉടലെടുത്തു. ഹിന്ദുമതം, ഇസ്ലാം ഇവയോട് സിഖ് മതത്തിന് സാമാന്യ വ്യത്യാസങ്ങൾ ഉണ്ട്. ഹിന്ദുമതത്തിലെ ഭക്തി ഇസ്ലാമിലെ സൂഫി നാനാക്ക് അംഗീകരിച്ചപ്പോൾ ജാതി വ്യവസ്ഥ, പൗരോഹിത്യ മേധാവിത്വം, വിഗ്രഹാരാധന, തീർത്ഥയാത്ര, സന്യാസം, സസ്യഭോജനം, മൃഗബലി തുടങ്ങിയവ നിരാകരിച്ചു. ഹിന്ദുമതത്തിലെ കർമ്മവും പുനർജന്മവും മായയും സിഖ് മതം അംഗീകരിച്ചു. മോക്ഷത്തിന്റെ ഉപാധിയായി ഈശ്വരഭക്തിയും ഗുരുനാമ ജപവും അംഗീകരിച്ചു. സിഖ് മതവും ഇസ്ലാം മതവും തമ്മിലുള്ള ബന്ധം ദൈവത്തിന്റെ ഏകത്വവും വിഗ്രഹാരാധനയോടുള്ള എതിർപ്പും വിശ്വാസികളുടെ സാഹോദര്യത്വവുമാണ്. ദൈവേച്ഛ എന്ന് സിഖ് മത സിദ്ധാന്തം പറയുമ്പോൾ ദൈവവിധി അഥവാ മുൻനിർണയം എന്ന ഇസ്ലാമിക ഉപദേശവുമായി ഇത് പൊരുത്തപ്പെട്ടു. മുഹമ്മദിന്റെ പ്രവാചകത്വവും നോമ്പും പരിച്ഛേദനയും സിഖ് മതം അംഗീകരിക്കുന്നില്ല. മുസ്ലിം സമുദായം സ്ത്രീകളെ ആരാധനയിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ സിഖ് മതം അവരെ പങ്കെടുപ്പിക്കുന്നു. ക്രിസ്തു മതവും സിഖ് മതവും തമ്മിലുള്ള ബന്ധം: ഒന്ന്, ഏകദൈവ വിശ്വാസം; രണ്ട്, പാപത്തിന്റെ യാഥാർത്ഥ്യവും പാപമോചനത്തിന്റെ പ്രാധാന്യവും; മൂന്ന്, കൃപയാലുള്ള രക്ഷ; നാല്, സേവനത്തിന്റെ മഹത്വം; അഞ്ച്, മനുഷ്യ സാഹോദര്യം; ആറ്, ക്രിസ്തു മതത്തിൽ സ്നാനമുള്ളതുപോലെ സിഖ് മതത്തിൽ പഹുൽ അഥവാ അമൃതമെന്ന സ്നാനകർമ്മമുണ്ട്; ഏഴ്, ക്രിസ്തു മതത്തിൽ തിരുവത്താഴം ഉള്ളതുപോലെ സിഖ് മതത്തിൽ കരപ്രസാദം എന്ന ഒരു കർമ്മമുണ്ട്; എട്ട്, ആരാധനയിൽ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും എല്ലാവരും ഒന്നിച്ച് പങ്കെടുക്കുന്നു. വ്യത്യാസങ്ങൾ: സിഖ് മതത്തിൽ ഗുരുക്കന്മാരുണ്ട്, ക്രിസ്തു മതത്തിൽ ഗുരുക്കന്മാരില്ല. സിഖ് മതത്തിൽ കുട്ടികളെ സ്നാനപ്പെടുത്താറില്ല, ക്രിസ്തു മതത്തിൽ ഉള്ളതുപോലെ. മൂന്ന്, സിഖ് മതത്തിൽ ഒരു പ്രത്യേക ദിനം വിശുദ്ധമായിട്ടില്ല, ക്രിസ്തു മതത്തിൽ ഞായറാഴ്ച വിശുദ്ധ ദിനമായി അംഗീകരിക്കപ്പെടുന്നു, ആചരിക്കപ്പെടുന്നു. ഇതോടുകൂടി സിഖ് മതം എന്ന ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.